പറഞ്ഞതിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാനിവിടെ വായിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ മൂന്നാമത്തെ ലേഖനം നാലാം വാക്യം. അദ്ദേഹം തന്റെ പ്രിയനായ ഗായൂസിന് എഴുതുകയാണ്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നമ്മുടെ സഭയുടെ അഭിമാനവും പ്രകാശ ഗോപുരവുമായിരുന്ന കട്ടശ്ശേരി ഗീതഗീ ദിവനാസ്യസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ നാം ഒരുങ്ങുമ്പോൾ സത്യത്തെക്കുറിച്ചുള്ള ഈ വചനം പ്രത്യേകം പ്രസക്തമായി എനിക്ക് തോന്നുന്നു. നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യത്തിനും ഐക്യത്തിനും വേണ്ടി നിരന്തരമായ ആത്മീയ ഭൗതിക സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ പരിശുദ്ധ പിതാവിനെ മോശയോടാണ് നമ്മുടെ ചരിത്രകാരന്മാർ ഉപമിക്കുന്നത്. മഠത്തിൽ തിരുമേനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു ചരിത്ര പുരുഷനായിരുന്നു മോശ. ഈജിപ്തിലെ അടിമയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച മോശ, ഇസ്രായേലിലെ തനിമയും സ്വാതന്ത്ര്യവും നൽകിയ മോശ, നൂറ്റാണ്ടുകളായി മർദ്ദിതരുടെയും ചൂഷിതരുടെയും വീരനായകനാണ്. മനുഷ്യ വിമോചനത്തിനായി കൊടുക്കുന്ന എല്ലാവർക്കും മോശ ആദർശ പുരുഷനാണ്. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദിയുടെ സസ്യശ്യാമളമായ തീരങ്ങളിൽ നിന്ന് അടിമത്തത്തിലാണ്ട ഒരു ജനതയെ അദ്ദേഹം വിടുവിച്ചു കൊണ്ടുപോയി. അറേബ്യയിലെ ഊഷരമായ മരുഭൂമികളിൽ ഇസ്രായേൽ അലഞ്ഞു നടന്നപ്പോൾ മോശ അവർക്ക് നായകനായിരുന്നു. അവസാനം വാസ്തവഭൂമിയുടെ വിദൂരമായ ദർശനം നൽകി മോശ അവരോട് യാത്ര പറഞ്ഞു. ഈ 20-ാം നൂറ്റാണ്ടിനും എല്ലാ വിമോചന പ്രസ്ഥാനങ്ങൾക്കും ആവേശം പകരുന്ന ഒരു സംഭവമാണ് മോശയും ഇസ്രായേൽ ജനതയുടെ ഉറപ്പാണ്. അമേരിക്കയിലെ കറുത്ത വർഗക്കാർക്കും സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനം അനുഭവിച്ചുകൊണ്ടിരുന്ന ജാതികൾക്കും ലത്തീൻ അമേരിക്കയിൽ വിമോചനദൈവശാസ്ത്രം ഉന്നയിച്ച നേതാക്കന്മാർക്കും എല്ലാം തന്നെ മോശ പ്രചോദന കേന്ദ്രമായിരുന്നു. ലെറ്റ് മൈ പീപ്പിൾ ഗോ എന്ന് മുഴങ്ങുന്ന ആധുനിക വിമോചന ഗീതം നൂറ്റാണ്ടുകൾ താണ്ടിയെത്തിയത് മോശയിൽ നിന്നാണ്. പട്ടശ്ശേരി തിരുമേനിയുടെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. അദ്ദേഹത്തിന്റെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അദ്ദേഹത്തിന്റെ സ്വ അവബോധം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മോശയുടെ പ്രതിരൂപത്തോട് താതാത്മ്യം പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടിമത്തത്തിലാണ്ട് ജനതയെ വിടുവിക്കുവാനുള്ള വലിയ നിയോഗം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ മനുഷ്യന്റെ അദമ്യമായ ആഗ്രഹം അതായിരുന്നു സ്വാതന്ത്ര്യം, സത്യം, നീതി. അദ്ദേഹം മറേലിയ കത്തീഡ്രലിൽ അന്ന് ചെയ്ത ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാനന്ന് ഉദ്ധരിക്കുകയാണ്. മോശയുടെ വടിയും കർത്താവിന്റെ പുരുഷൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവ ഉദ്ധരണിയാണ്. മോശയുടെ വടി ഫീബായുടെ മുൻകുറിയായിരുന്നു. ഇസ്രായേലിനും ഫറവോന്റെ അടിമയിൽ കിടന്ന് വളരെ കഷ്ടപ്പെടുമ്പോൾ അവരെ രക്ഷിക്കാനായി ദൈവം മോശയെ അയച്ചപ്പോൾ ഫറവോനോട് എതിർക്കാനായി സൈന്യത്തെ കൂടി മോശയോടുകൂടി അയച്ചില്ല. എന്നാലോ ഒരു വടിയാണ് മോശയ്ക്ക് കൊടുത്തത്. അതൊരു സാധാരണ വടി മാത്രമായിരുന്നു. ആട്ടിടയന്മാർ ഉപയോഗിക്കുന്ന വടി. മോശ ഒരു ആട്ടിടയനായിരുന്നല്ലോ. ആ ജോലിക്കായി അവന്റെ കൈവശം ഇരുന്ന വടി തന്നെയായിരുന്നു അത്. ദൈവം അതിനെ അനുഗ്രഹിച്ച് മോശയ്ക്ക് കൊടുത്തു. ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നതിനായി അയച്ച മോശയ്ക്ക് അതിനുള്ള ആയുധമായി ദൈവം കൊടുത്തത് ഒരു വടി മാത്രമായിരുന്നു. ഒറ്റ കേൾവിയിൽ വളരെ ലളിതമായിട്ട് തോന്നുന്ന ഈ വാചകത്തെക്കുറിച്ച് വളരെ ആഴമായ ഒരു വ്യാഖ്യാനം നൽകുന്നത് ഇരിക്കുമ്പോഴില്ല. അധികന്തരായ തിരുമേനിയുടെ മനസ്സിൽ ഓണം കിട്ടിയിരുന്നത് മലങ്കര സഭയുടെ പുറപ്പാടും സ്വാതന്ത്ര്യവും ഭൂമിയിലേക്കുള്ള അതിന്റെ പ്രവേശനവുമാണ്. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ മോശയുടെ വഴിയിൽ, അതായത് യേശുക്രിസ്തുവിന്റെ കുരിശിനെ ആശ്രയിക്കുന്ന ഒരു മലങ്കര സഭയെയാണ് അദ്ദേഹം ദർശിച്ചത്. ഒരു ഉദ്ധരണയുടെ ഞാൻ എടുക്കുകയാണ്. കുരിശ് എന്ന് പറയുന്നത് വിനയത്തിന്റെയും ക്ഷമയുടെയും ലക്ഷ്യമാകുന്നു. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് എന്തും അനുസരിക്കുമെന്നുള്ളത് വിനയവും ക്ഷമയുമല്ല. നമ്മുടെ കർത്താവിനോട് പരീശന്മാരും ശാസ്ത്രികളും നീ ദൈവപുത്രനല്ല, നീ മനുഷ്യരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അതെ ഞാൻ ദൈവപുത്രനല്ല, മനുഷ്യരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന അനുഭവത്തോടുകൂടി ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് സാക്ഷാൽ വിനയം മാറുകയുമില്ലായിരുന്നു. കർത്താവ് സഹിക്കാനായി താൻ അങ്ങനെ പറയാമെന്ന് വെക്കുന്നില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി കർത്താവ് സഹിക്കാൻ തയ്യാറാകുന്നതാണ് പുരുഷൻ. സത്യത്തിനും നീതിക്കും വേണ്ടി എന്ത് കഷ്ടത വന്നാലും ഞാൻ സഹിച്ചുകൊള്ളാമെന്ന് നയിക്കുന്ന മനസ്സിലാണ് വിനയവും ക്ഷമയും അടങ്ങിയിരിക്കുന്നത്. തിരുവേലിയുടെ കാതലായ സ്വഭാവത്തിന്റെ ചില വശങ്ങളും ചില ധ്വനികളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. കാപട്യമില്ലാത്ത നിർഭയമായ ആന്തരിക ദൈവം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അദ്ദേഹത്തിന്റെ സമകാലികൾ സാക്ഷിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ കുട്ടികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതാ ആരെങ്കിലും പാദസൗകര്യങ്ങളിലോ സ്വന്തം കാര്യം ഉയരുന്നതിനു വേണ്ടി മുഖസ്ഥി പറയുന്നതിനും സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭയനിമിത്തം അതിവിനയം കാണിക്കുന്നതിനും ഒരിക്കലും ആ തിരുമേനി സന്നദ്ധനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഹങ്കാരിയൊന്നും തന്നീഷ്ടക്കാരനൊന്നും ശത്രുക്കൾ മാത്രമല്ല കൂടുതലൊന്നും ആളുകൾ പോലും ചിലപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഹൃദയത്തിന്റെ ആഴം പലരും മനസ്സിലാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മലയാള സഭയുടെ സമാധാനത്തിന് വേണ്ടി ഇവിടെ സ്വന്തവും ക്രമീകൃതവുമായ ഒരു സഭ ഉണ്ടാകുന്നതിന് വേണ്ടി ഭൂമിയോടും താഴെ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മദ്യയാത്രയും അതിനുവേണ്ടി കൂടിയ ഒരുക്കങ്ങളും അവിടെ ചെന്ന പാത്രത്തിനോട് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ വായിക്കാൻ അനുഭവപ്പെട്ടു തോന്നി. ഈ പുറമെ മാർക്കിൽ കാണിക്കുന്ന അഹങ്കാരികൾ വിളിക്കപ്പെട്ടിരുന്ന മനുഷ്യനാണോ തന്റെ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. മലങ്കര സഭയുടെ നന്മയും സമാധാനവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് സ്വന്തം സ്ഥാനം ക്ഷമിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. അതിനൊരു വള്ളതാക്കല്ല ഭംഗിവാക്കല്ല അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം യഥാർത്ഥമായിട്ട് അങ്ങനെ തന്നെ തയ്യാറായിരുന്നു. ഇപ്പൊ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മർദ്ദനാസിന്റെ കാതലായ സ്വഭാവമായി. വാഴുവെച്ച് കൈത്തറക്കാനും താനും തന്നെ സഹോദര എത്ര പോലീസന്മാരും മലങ്കരസഭയുടെ സ്വാതന്ത്ര്യത്തെ ഭരിച്ചുകൊണ്ടുള്ള ഒരു സമാധാനത്തിന് തയ്യാറാവുകയില്ല എന്നതാണ് വാർത്തകളെ നേരിട്ട് പറഞ്ഞു. അതിനുവേണ്ടി കഴിച്ചതെ സഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അതിനെതിരെ നിയമ പ്രസംഗത്തിൽ പരിശുദ്ധനായ ഏതൊരു സ്ത്രീയെന്നോടാണെന്ന് പറഞ്ഞത് പ്രദർശന തീരുമാനി മലങ്കരസഭയുടെ മൗദ്യോഗമാണ്, കൺസസറാണ്. അതായത് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും കഷ്ടത അനുഭവിക്കുകയും കൊല്ലപ്പെടാതെ സ്വാഭാവികമെന്ന സാധിക്കുകയും ചെയ്യുന്നതാണ് മൗദ്യോഗം. ഈ തിരുമേനി ഇരുപതാം നൂറ്റാണ്ടിലെ സഭയുടെ കൺസസറായിരുന്നു, മൗദ്യോഗമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മധ്യയിലേക്ക് യാത്ര പുറപ്പെടുന്നുണ്ട്. പാത്രീസുമായി സംസാരിച്ച് ഇതിനെ അനുരഞ്ജനമുണ്ടാക്കുന്നതിനുള്ള ആ മഹത്തായ യാത്രയ്ക്കൊരുങ്ങിയതിനു മുമ്പ് അദ്ദേഹം കൂട്ടപ്പള്ളിയിൽ വെച്ച് ചെയ്ത കൂട്ടപുന്നരിയിൽ വെച്ച് ചെയ്ത പ്രസംഗം വളരെ ഹൃദയസ്പർശിയാണ്. അന്നുണ്ടായിരുന്ന ഒരു ഊഹാമോഹങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഈ മാധ്യമ കാലത്ത് ഈ മനുഷ്യൻ വിദേശത്തേക്ക് പോകുന്നതിന്റെ കാരണം കേസിൽ തുറച്ച് ഉള്ള ദുഃഖം മറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിദേശസഞ്ചാരമാണെന്ന് ഒരു കാര്യം പറഞ്ഞു. മറ്റു ചില പറഞ്ഞു ഇദ്ദേഹം എങ്ങനെയെങ്കിലും ഉള്ളവരുടെ രക്ഷപ്പെട്ട് ശീലയിൽ പോയി ശിഷ്ടായിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ ചെന്ന് പറഞ്ഞു ഇദ്ദേഹം ബാത്രോമിസിനെ പോയി കണ്ടിട്ട് അവിടെ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇലക്ഷൻ സഭയിൽ നമ്മുടെ സഭയിൽ ചേർക്കുന്നതിന്
നമുക്ക് ആളുകൾ പറഞ്ഞു. നമുക്ക് അതിന് മുന്നിൽ എത്ര നായി മുന്നേ യാത്രയുടെ ലക്ഷ്യം വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ സഭ രണ്ടായി കഴിഞ്ഞു, നമ്മുടെ സഭയെ രണ്ടായിട്ട് നിർത്തണം, തുടർന്നാലും താല്പര്യമില്ല, രണ്ടാക്കി വേണം സമാധാനം ഉണ്ടാക്കാൻ എന്നൊക്കെ ആണെങ്കിലും ഇപ്പോൾ ധാരാളം പറയുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു പഠിച്ചതിന് മനസ്സിൽ വരുന്നത് എന്നൊന്ന് അറിയാൻ ഒരു ഉദ്ധരണി കൂടി ലഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യ സന്ദേശത്തിൽ നിന്നാണ് ഈ വാചകം. ചെറിയ അടിയുകൂട്ടറാകുന്ന നമ്മുടെ ഈ പാവപ്പെട്ട സഭ ഛിന്നഭിന്നമായി തീരാതിരിക്കാനായി സകല വാശികളും വഴക്കുകളും ഉപേക്ഷിക്കും, സഭയുടെ യോജിപ്പിനായി യഥാർത്ഥമായ സ്വാർത്ഥപരിത്യാഗത്തോടുകൂടിയും സർവാത്മന പ്രയത്നിക്കണമെന്നുള്ളത് ദൂരസനധിയിൽ നിങ്ങളുടെ സർവപ്രധാന ചുമതലയായി നമ്മുടെ പ്രിയമക്കളിൽ ഓരോരുത്തരും സ്വീകരിക്കണമെന്ന് നമ്മുടെ അവസാന സ്വാർത്ഥത്തോടുകൂടി നാം പ്രബോധിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ നടക്കുക എന്നാണ് ഏതെങ്കിലും ചെയ്യുക പറയുന്നത്, അതായത് ഉദ്ദേശകമായ പ്രയോഗമാണ് സത്യത്തിൽ നടക്കുക. നമുക്കറിയാം ഈ സത്യം എന്നുള്ളത് ഒരു ലവിംഗ് ഫോണിൽ അതിന്റെ സബ്സ്റ്റാൻറ്റീവ് ഫോണിൽ ഉപയോഗിക്കാൻ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാകുകയില്ല. എന്താണ് സത്യമെന്ന് കർത്താവിനോട് ഉദ്ദേശിക്കാത്ത ദിവസം കർത്താവ് യാതൊരു മറുപടിയും പറഞ്ഞില്ല. ആരാളുകളുടെ തോതിൽ ഉന്നയിച്ചിരുന്നതിനെയും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. അപ്പൊ സത്യത്തെ അതിന്റെ നാണയത്തെ നാം ആരും അറിയുന്നില്ല. അതിന്റെ വിശേഷ രൂപത്തിൽ അതിന്റെ അഡ്ജക്റ്റീവ് പോലും നമ്മൾ അറിയുന്നു. സത്യം എന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. സത്യമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. സത്യത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകും. ഇതുപോലെയാണ് നന്മ, സ്നേഹം തുടങ്ങിയ പദങ്ങളെല്ലാം അതിന്റെ നാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിലാകില്ല. യാതൊരു നിർവചനവും അതിന് ആത്മയുടെ വിവരിക്കാൻ സാധ്യമല്ല. പക്ഷെ നന്മയുള്ള മനുഷ്യരെ നമുക്കറിയാം, സൗന്ദര്യമുള്ള വ്യക്തികളെ നമുക്കറിയാം, സ്നേഹമുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ സഭയുടെ ആവശ്യം സത്യത്തെക്കുറിച്ചുള്ള ഒരാശയമല്ല നമുക്ക് വേണ്ടത്, സത്യത്തെക്കുറിച്ചുള്ള നിയമത്തിന്റെ വ്യാഖ്യാനമല്ല നമുക്ക് വേണ്ടത്, സത്യത്തെക്കുറിച്ചുള്ള കാൽവനികമായ നിർവചനമല്ല നമുക്ക് വേണ്ടത്. അതിനെക്കുറിച്ച് നമ്മുടെ സഭയിൽ ജനങ്ങളും നേതാക്കളുമായും സത്യത്തിൽ നടക്കുന്നവരായി, സത്യം പറയുന്നവരായി, സത്യം പ്രവർത്തിക്കുന്നവരായി തീരുമ്പോൾ ഇതിലെ മാറ്റങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ഒരു 200 വർഷങ്ങളെങ്കിലുമായി നമ്മുടെ സഭയെ നയിച്ച അതിപ്രശസ്തന്മാരായ ഉന്നതരായ നേതാക്കളെല്ലാം ഒരളവിൽ നാടകത്തിന്റെ കാര്യം പറഞ്ഞാൽ ദുരന്തനായകന്മാരാണ്. അത് പറയുന്നത് ക്ഷണിക്കണം, പക്ഷേ പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം അവരുടെ അപ്രതിബദ്ധമായ ശക്തിയും പ്രതിഭയും സമയവും താരത്തിനും എല്ലാം മുഴുവനായിട്ട് ഇടപാടുകൾക്ക് വേണ്ടി ഈ ചെറിയ സമൂഹത്തിന്റെ അന്തസിദ്ധത്തിന് വേണ്ടി അവരെ ചെലവഴിച്ചു. ഏറ്റവും നല്ല ഉദാഹരണമാണ് വട്ടശ്ശേരി തിരുമേനി. അതുകൊണ്ട് ഏറ്റവും വലിയ ദുരന്തനായകനുമാണ് നമ്മുടെ സമീപം. അദ്ദേഹം ഞാൻ പറയുമ്പോൾ ദയവായി ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ ദുഹനാശക്തി, നേതൃത്വപാഠവും ജീവശാസ്ത്ര കാഠിന്യം, സഭാചരിത്ര അവഗാഹം എന്നിവയെല്ലാം എടുത്താൽ നാട്ടിൽ വാക്ക് പറയാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും ഒരുങ്ങുകയില്ല. ഇത്രയും മഹാനായ ഈ വ്യക്തിയുടെ ഭൂമിയുക്തമായ കഴിവുകളിൽ വലിയ പങ്ക് നമ്മുടെ സമൂഹം താഴാക്കിക്കളഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നാം ഇന്നും ദുഃഖിക്കേണ്ടതാണ്. ഈ മഹാ മനുഷ്യ ഹോമം നടത്തിയിട്ടും ഇന്നും കേസിന്റെ വ്യക്തികൾ കഴിയാതെ നമ്മുടെ വഞ്ചി ഉള്ളക്കെ തന്നെയാണ് എന്നുള്ളത് വലിയ ദുഃഖസത്യമാണ്. മഹാനായ അർജുനശാസ്ത്രത്തിനെ ഒരുക്കുമ്പോൾ നമ്മുടെ സഭയുടെ ഭാഗമനുസരിച്ച് എല്ലാവരും വളരെ ദുരന്തമായിട്ട് ചിന്തിക്കുകയാണ്. അച്ഛനും സങ്കടത്തോടെ നമ്മൾ പറയുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം സഭയിൽ പ്രശ്നമുണ്ടായപ്പോൾ എത്രമാത്രം തീവ്രവേദനയോടുകൂടി തിരുമേനിമാരും അച്ഛന്മാരും അന്നായക്കാരും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിയാം. പക്ഷെ ഈ വേദ യാതൊരു ക്ഷണങ്ങളും ഇവർക്ക് യാതൊരു വേദനയും ആ സമയത്ത് യാതൊരു ബന്ധങ്ങളില്ല ഇതിനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു തീർപ്പും അവഗണനയും അനന്തമനസ്ഥാപമാണ് കാരണം. അതുകൊണ്ടാണ് പറഞ്ഞത് നേരമായിട്ട് നമ്മളെല്ലാവരും വിശേഷിക്കാതിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളും ചിന്തിക്കേണ്ടത് അനുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ സഭയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ സഭ മുഴുവനായി എന്ന് പറഞ്ഞ് ഇരുഭാഗങ്ങളും ചേർന്ന് ഒരു തീരുമാനമെടുക്കും. അതായത് ഈ ദിവസാനങ്ങൾക്കിടെ അവസാനിപ്പിക്കുകയും നമ്മുടെ പ്രചാരങ്ങൾക്ക് നീതിപൂർവകമായ ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. വലിയ ഒരു വ്യത്യാസമുണ്ട്. ഒരു ഇങ്ങനത്തെ വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു വരട്ടെ. ഈ പസഫിക് സമുദ്രത്തിൽ ധാരാളം ദ്വീപുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മിക്ക ദ്വീപുകളിലും ആളുകൾ താമസിക്കുന്ന ദ്വീപുകൾ തന്നെയാണ്. ഇത് വളരെ ചെറിയ ദ്വീപുകളാണ്. ശാന്തസമുദ്രത്തിന്റെ ആ പരാമരത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെ കൊച്ചു കുട്ടികളായി നടക്കുന്ന ഈ ദ്വീപുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല, എളുപ്പമല്ല. ഓരോ ദ്വീപിലും ഭൂമിശാസ്ത്രമായത് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമാണ്, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു കഴക്കുകളുണ്ടാവും, ദ്വീപിന്റെ അടുത്ത് തന്നെ ആളുകൾ തമ്മിൽ വഴക്കും പ്രയാസങ്ങളൊന്നും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് പരിഗണിക്കാനായി നമുക്ക് മാറുന്നു. ആ സമൂഹത്തിലെ മൂപ്പന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിവരാൻ നിർത്തി. കാരണം അന്തസ്ഥികൾ ഉണ്ടായാൽ, ഒരു യുദ്ധം ഉണ്ടായാൽ, സംഘർഷം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം നശിച്ചു പോകും. ആ ദ്വീപിന്റെ മനുഷ്യ വംശം അതോടെ അവസാനിക്കും. ഞാൻ എവിടെപ്പോഴും അവർക്ക് സഹായം കിട്ടുക, എവിടത്തേക്ക് ഓടിപ്പോകാൻ സാധ്യമല്ല. കാരണം ശാന്ത സമുദ്രം അവർക്ക് പരിഗണിച്ചിരിക്കുകയാണ്. അവർക്കും അവരുടെ വലിപ്പവും അവരുടെ ദൂരത്തും അവരുടെ വംശത്തിനും പരിഗണിച്ചിരിക്കും. അതുകൊണ്ട് കൂട്ടുകാർ ഒരുമിച്ച്
അവർക്ക് നമുക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഗോത്രത്തലങ്ങളുടെ കുടി വന്നിട്ട് അവരുടെ പ്രത്യേകമായ കൂടാരത്തിൽ അവരിക്കും. അവരുടെ പരമ്പരാഗതമായ ഈ ഭൂമിയുടെ കൈപ്പ് ഇങ്ങനെ മാറി മാറി വലിക്കും. ഒരക്ഷരം പോലും മിണ്ടുകയും പസഫിക്കിലെ മൂപ്പന്മാർ സംസാരിക്കും. പക്ഷെ സോഷ്യൽ റെക്കൺസിലിയേഷനുള്ള അത്യപാരമായ ഒരു കഴിവ് നമുക്കും എല്ലാവർക്കും ദൈവം നൽകിയിട്ടുള്ളതാണ്. ഈ കഴിവിനെ ഉപയോഗിക്കുവാൻ നമ്മുടെ സഭയ്ക്കും നമ്മുടെ സഭയിലെ വലിയ വലിയ കഴിവുള്ള വ്യക്തികൾക്കും നേതാക്കന്മാർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ സംഗതി. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം തീർക്കണമെന്ന് തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിന്റെ പരിഹാരം തേടുകയും ചെയ്യണം. ഇതൊരു സ്ഥാപനത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഒരു വലിയ സമൂഹത്തിലാണെങ്കിലും പ്രസക്തമായ ഒരു തത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് തീരുമാനമെടുക്കുന്നതും പരിഹാരം തേടുന്നതും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിച്ചത്. നമ്മുടെ സഭയുടെ നേതാക്കൾക്ക് ഞാൻ തിരുവനന്തപുരത്തെ കുറിച്ച് മാത്രമല്ല നേതാക്കന്മാരെന്ന് പറയുന്നത്, വൈദികരുടെയും ആത്മാരുടെയും ഇടയിൽ നേതൃത്വത്തിന് വീട്ടിലെയും വിളിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ഒരു 30 ദിവസം ഇങ്ങനെയൊന്നും ഇരിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. തീർച്ചയായും 2 ദിവസം കഴിയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ബോറടിക്കും. കുറച്ച് മദ്രാസിന്മാർക്കും കുറച്ച് അന്മാരാക്കൾക്കും കുറച്ച് വൈദികർക്കും ബോറടിക്കുകയും അവരിറങ്ങിപ്പോവുകയും ചെയ്യും. മറ്റുള്ളവരെ അവിടെ ഇരിക്കണം. ഇരുന്നാൽ 30 അല്ല, ഒരു 300 ദിവസം ഇരുന്നാൽ കുഴപ്പമില്ല. കാരണം 300 വർഷങ്ങളായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഒരു 300 ദിവസം വിരമിച്ചിരുന്നാലും പ്രശ്നമില്ല. പള്ളിയിലെ തിരുനാളുകളെല്ലാം പോകട്ടെ, കല്യാണങ്ങളും ശവമടക്കുകളും മാമോദീസാകളും എല്ലാം പോകട്ടെ, അതിനുള്ള ആദായങ്ങളും പോകട്ടെ, ഒരു 300 ദിവസം നമ്മുടെ നേതാക്കന്മാർ ഇങ്ങനെ ഇരുന്നുകൊണ്ട് മൗനമായിട്ടിരുന്നുകൊണ്ട് പരസ്പരം മുറിച്ചു നോക്കിയിരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹൃതമാകും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉറച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ സംഗതി, നമ്മുടെ സഭയുടെ കാനോനികവും നിയമപരവും ദൈവശാസ്ത്രപരവുമായ ഇന്നത്തെ അവസ്ഥയെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒന്ന് വിശകലനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. അതായത്, നമ്മുടെ സഭയിൽ ഇന്ന് ഈ ഇരുഭാഗങ്ങളും തമ്മിൽ യോജിക്കുകയല്ലാതെ സമാധാനപരമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുവാൻ മറ്റ് യാതൊരു പോംവഴിയുമില്ല എന്നുള്ളതാണ്. ഇതൊരു റൊമാന്റിക് കൺക്ലൂഷനല്ല, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിശകലനം നടത്തിയാൽ കിട്ടുന്ന ഒരു മറുപടിയാണ്. തിരിഞ്ഞു പോകണമെന്നും വെട്ടിമുറിക്കണമെന്നും ഒരിക്കലും ഇനി മറ്റുള്ളവരുടെ മുഖം കാണരുതെന്നും ഒക്കെ പറയുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിൽ ഇവിടെ ഇരിക്കുന്നു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങളിലേക്ക് വലിച്ചഴിക്കാനുള്ള മാർഗമാണ് നാം അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ പങ്കുവെച്ച് തിരിയാനുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇന്നത്തെ ചുറ്റുപാട് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞ് പങ്കുവെച്ച് തിരിയാൻ പോലുമുള്ള സാധ്യത നമുക്കില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അനുരഞ്ജനവും സമാധാനവും എന്ന ഏക വഴി മാത്രം തുറന്നിരിക്കുന്ന ഒരു വെട്ടിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വെട്ടിൽ നിന്ന് പുറത്തിയാണ് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. മറ്റ് മാർഗങ്ങൾ നാം അവലംബിച്ചാൽ തീർച്ചയായും നിരന്തരമായ ഒരു യുദ്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1966 1996 പ്രവേശിക്കാം, ഏതാനും ദിവസങ്ങൾക്കകം പ്രവേശിക്കാം എന്നുള്ളത് പറയുന്നത് എനിക്ക് യാതൊരു മടിയും. കാരണം എത്രയോ വർഷങ്ങളായി നാം കേൾക്കുന്നു കോടതി വിധി കിട്ടിക്കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു എന്ന് തമ്പേറടിച്ച് പറയുന്ന ആളുകളെ, നേതാക്കന്മാരെ, ജനങ്ങളെ നാം കാണുന്നുണ്ട്. തീർത്തും അബദ്ധമാണ്, പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് എന്ന് പറയാൻ പോലും ഈ എളിയവനായ ഞാൻ മടിക്കുന്നില്ല. മൂന്നാമതായി, നമ്മുടെ സഭയുടെ വിഭജനത്തിന് യാതൊരു സാമാന്യ ന്യായീകരണവും ഇല്ല. സാധാരണഗതിയിൽ ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് ഭാഷ, സംസ്കാരം, വംശം, മൗലികമായ മതവിശ്വാസങ്ങൾ ഇതൊക്കെയാണ്. സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വേർപാടുകളെല്ലാം തന്നെ ന്യായീകരിക്കത്തക്കതാണ്. എത്യോപ്യൻ സഭയും നമ്മുടെ സഭയും തുബാനിയിൽ ഒന്നാണ്, ഒരേ വിശ്വാസമാണ്. അത് വേറൊരു ജാതിയാണ്, വംശമാണ്, ഭാഷയാണ്. ഭൂമിശാസ്ത്രപരമായി അകലമുണ്ട് നാം രണ്ട് സഭകളായിട്ട് നിലകൊള്ളുന്നത്. നാം ഏറ്റവും ബഹുമാനിക്കുന്ന നമ്മുടെ സഹോദരി സഭയായ സിറിയയിലെ സഭ, അവിടുത്തെ ജനങ്ങൾ വേറൊരു വംശമാണ്, രക്തമാണ്, ഭാഷയാണ്, ജാതിയാണ്, വിശ്വാസം ഒന്നാണ്, ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് രണ്ട് സഹോദരി സഭകളായി നിൽക്കണമെന്ന് തന്നെയാണ് അത് ഇന്നും പറഞ്ഞിരുന്നത്, ഭട്ടശ്ശേരി ത്രിവേദിയും ആഗ്രഹിച്ചിരുന്നത് അതാണ്. അപ്പൊ ഇതൊക്കെ ന്യായീകരിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ നമ്മുടെ പരമ്പര സുറിയാനി സഭയിൽ ഈ വിഭജനത്തിന് യാതൊരു ന്യായീകരണവും ഇല്ല. കാരണം ഇവിടെ ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരമുള്ള, ഒരേ വിശ്വാസമുള്ള, ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരു ജനതയാണ്. ഇവിടെ മലങ്കര സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയെന്നും മലങ്കര യാക്കോബായ സഭയെന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവിടെ 1972 വെച്ച് വേണമെന്ന് തോന്നുന്നു, മരാമൻ കൺവെൻഷനിൽ ഞാൻ യാദൃശ്യമായി ഇരുന്നപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന കേട്ട ഒരു വാചകം എന്റെ ഹൃദയത്തിൽ തടഞ്ഞു കിടപ്പുണ്ട്. ഇന്നും അതിന്റെ വേദന മാറിയിട്ടില്ല. ഇവിടെ സഭ രണ്ടായിട്ടില്ല, അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി നമ്മുടെ സഹോദരി സഭകളായ യാക്കോബായ സഭയ്ക്ക് വേണ്ടിയും ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പരസ്യമായിട്ട് പറയുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ സഹോദരി സഭകളുടെ എക്യുമെനിക്കൽ മനോഭാവം. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ സഭയുടെ അന്ധചിത്തത്തെ കുറിച്ച്, ഭിന്നതയെ കുറിച്ച് നാം എന്തെങ്കിലും ഒരു നിലപാട് എടുക്കുന്നത്. നാലാമതായി, അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സഭയിൽ നിന്ന് അസ്വസ്ഥതകളും അസമാധാനവും പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നാം ഭാവിയിലേക്ക് തിരിയുന്ന ഒരു സഭയായിട്ടാണ്. നമ്മുടെ ഭൂതകാലത്തിൽ ഏതോ ഒരു ദശാബ്ദിയിൽ ഒരു കുരുക്ക് വീഴും. ആ കുരുക്ക് കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, നാമും ശ്രമിക്കുകയാണ്. പക്ഷേ അഴിക്കാൻ ശ്രമിച്ചത് പലരും കുനിഞ്ഞു നിന്ന് ആ കെട്ടിനെ മാത്രം നോക്കിക്കൊണ്ട് അഴിക്കുകയാണ്. പിന്നീടുള്ള തലമുറകളും അവരോട് കൂടിച്ചേർന്ന് ആ കുരി കഴിക്കുകയാണ്. എല്ലാവരും കുനിഞ്ഞു നിൽക്കുകയാണ്, എല്ലാവരും പുറകോട്ട് നോക്കുകയാണ്, എല്ലാവരും കൂട്ടമായിട്ട് വന്ന് ഒരു ചെറിയ കുരി കഴിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് 3 വർഷമായിട്ട് കുരുക്കിന്മേൽ കുരുക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുരുക്കിനെ വിട്ടിട്ട് എല്ലാവരും കൂടി കിഴക്കോട്ട് വരികയാണ്. കിഴക്കെന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെയും ഉദയത്തിന്റെയും ദിക്കാണ്. അതുകൊണ്ട് കുരുക്ക് അവിടെ കിടക്കട്ടെ, ഭൂതകാലം അവിടെ കിടക്കട്ടെ, നമുക്ക് കിഴക്കോട്ട് തിരിയാം, ഭാവിയിലേക്ക് നോക്കുക. ഒരു ഫ്യൂച്ചർ ഓറിയന്റേഷൻ, ഒരു ഫ്യൂച്ചർ പ്രൊജക്ഷൻ നമുക്ക് ആവശ്യമാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നാളെ സ്കൂൾ തുടങ്ങാം, കോളേജ് തുടങ്ങാം, ഷാർട്ട്ലൈ കോളേജ് തുടങ്ങാം എന്നാണ് പെട്ടെന്ന് ആളുകൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ചിലയിൽ പറയുന്നത് അത് ആവശ്യമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാണുവാൻ നമുക്ക് കണ്ണുകൾ വായിക്കണം, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ അതിനപ്പുറത്തേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഭാവിമുഖമായ ദർശനം, ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് വിഷൻ നമ്മുടെ സഭയ്ക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയെങ്കിൽ നമുക്ക് രണ്ടു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ പാരമ്പര്യത്തിന്റെ പുനഃസൃഷ്ടി നടത്തുവാൻ സാധിക്കും. റീക്രിയേഷൻ, റീകൺസ്ട്രക്ഷൻ ഓഫ് അവർ ട്രഡീഷൻ. മറ്റത്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരു പുതിയ അടിസ്ഥാനവും ഒരു പുതിയ മാനവും കൊടുക്കാൻ സാധിക്കും. പരിശുദ്ധനായ ബാബാതിരിമേനി ഇവിടെ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഹൃദയസ്പർശിയായ പ്രാർത്ഥനകളുണ്ട്, തീർച്ചയായും നാം ഈ പാരമ്പര്യത്തിലാണല്ലോ എന്ന് പലപ്പോഴും നമുക്ക് അഭിമാനം കൊള്ളുവാൻ സാധിക്കുന്ന ആരാധനയാണ് നമുക്കുള്ളത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പാരമ്പര്യത്തിന്, ഒരു പുതിയ സ്വാതന്ത്ര്യ ബോധത്തിന് നാം രൂപം കൊടുക്കണം. അതിന് മൂന്ന് കാര്യങ്ങൾ മാത്രമേ വേണ്ടിയുള്ളൂ. ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സഭയുടെ അപ്പോസ്തോലികമായ പാരമ്പര്യവും ഈ സഭ അപ്പോസ്തോലികമാണെന്നുള്ള ബോധ്യവും. മാർത്തോമാശ്ലീഹ ഇവിടെ വന്ന് സ്ഥാപിച്ചു എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നയാളാണ്. പത്രോസ്ലീഹ റോമിൽ പോയി എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ ചരിത്ര തെളിവുകൾ മാർത്തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളതിൽ ഉണ്ട് എന്നുള്ളത് എന്റെ പൂർണ്ണമായ ബോധ്യമാണ്. പക്ഷേ മാർത്തോമാശ്ലീഹ ഇവിടെ വന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ശ്ലീഹാണ് ഇവിടെ വന്നത്. അതല്ല, മാർത്തോമാശ്ലീഹയുടെ പാരമ്പര്യം ഇവിടെ ഒരു സഭയോട് ബന്ധപ്പെട്ടാണ് ആദ്യമ നൂറ്റാണ്ടിൽ കഴിഞ്ഞത് എന്നായാലും കുഴപ്പമില്ല. ഇവിടെ അപ്പോസ്തോലിക പാരമ്പര്യമുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ആധാരം അതാണ്. രണ്ടാമത്തേത്, ഇതൊരു പൗരസ്ത്യ സഭയാണ്. പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് നമ്മൾ നെസ്റ്റോറിയനായിരുന്നോ, നമ്മുടെ വിശ്വാസം എങ്ങനെയായിരുന്നു എന്നുള്ള ഒന്നും അവിടെ പ്രശ്നമല്ല. ആ വിശദാംശങ്ങളിൽ കടക്കുവാൻ ചരിത്രപരമായ രേഖകൾ നമുക്കില്ല. എന്നാണ് അന്ത്യോക്യ സുറിയാനിക്കാർ ഇവിടെ വന്നത് എന്നുള്ളതറിയാൻ നമുക്ക് പൂർണ്ണമായ തെളിവുകളൊന്നും ഇല്ല. നമ്മുടെ ചരിത്രം അത്രമേൽ കെട്ടുപിടഞ്ഞതാണ്, അത്രമേൽ അവ്യക്തമാണ് നമ്മുടെ മധ്യകാല നൂറ്റാണ്ടുകളും മുൻകാല ചരിത്രവും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ സഭ എന്നും പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ ആധ്യാത്മിക പ്രതിഭ വഹിക്കുന്ന ഒരു സഭയായിരുന്നു. നമ്മുടെ സ്പിരിച്വൽ ജീനിയസ്, നമ്മുടെ ജിയോളജിക്കൽ ജീനിയസ് അത് പൗരസ്ത്യ സഭയുടേതായിരുന്നു. അതുകൊണ്ട് ഇത് പൗരസ്ത്യമായ പാരമ്പര്യത്തിലുള്ള സഭയാണെന്നുള്ളത് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി, നമ്മുടെ സഭ ഭാരതീയമായ സഭയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചില ആളുകൾ പറയും ഇതൊരു തരം നാഷണലിസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറയും. അല്ല, ഇത് ഭാരതീയമാണെന്ന് പറയുമ്പോൾ ഹൈന്ദവരുടെയും ബൗദ്ധരുടെയും ജൈനന്മാരുടെയും അങ്ങനെ മറ്റ് പല ഒന്നാന്തരം ഏഷ്യൻ മതങ്ങളുടെയും സുഗന്ധമേറ്റ മണ്ണിൽ തിരിഞ്ഞ സഭയാണ്. ഇതിന് ഭാരതീയവും ഏഷ്യയുടേതുമായ വേരുകളുണ്ട്. അത് നമ്മൾ വീണ്ടും കണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ, അപ്പോസ്തോലികമാണ്, ഇത് പൗരസ്ത്യമാണ്, ഇത് ഭാരതീയമാണ് എന്നുള്ളതിന് നമുക്ക് മറ്റൊരു തെളിവും ആവശ്യമില്ല. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ചിത്രം നാം വരയ്ക്കുമ്പോൾ, പുതിയ കാലമാസങ്ങൾ വരയ്ക്കണം, വരയ്ക്കുമ്പോൾ ഈ മൂന്ന് പ്രകാശ ഗോപുരങ്ങളാണ് നമ്മെ ആ ചിത്രത്തിലേക്ക് നയിക്കുന്നത്. ആ ചിത്രം വളരെ വളരെ വലിയതായിട്ട് വരയ്ക്കണം. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ സാധിക്കും. ഇവിടെ നമ്മുടെ സാമൂഹിക പ്രവർത്തനം തുടങ്ങി, നമ്മുടെ സഭയുടെ ആരാധന, നമ്മുടെ സംഗീതം, നമ്മുടെ പള്ളിയുടെ ശില്പ ശൈലി, അതുപോലെ ഇവിടെയുള്ള മറ്റ് സഹോദരി സഭകളുമായുള്ള ബന്ധം, ഇതെല്ലാം ആ ചിത്രത്തിൽ സമഞ്ജസമായിട്ട് സമ്മേളിച്ചുകൊള്ളും എന്നുള്ളത് എന്റെ പൂർണ്ണമായ ബോധ്യമാണ്. ഇപ്പോൾ നമുക്ക് ഉള്ള ചിത്രം വളരെ പരിമിതവും ഭൂതകാലത്തിൽ വീണ കുരുക്കിന്മേൽ കുരുങ്ങിക്കിടക്കുന്നതുമാണ്. അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ഭാവിമുഖമായ ഒരു പുതിയ ചിത്രം, ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വരയ്ക്കുവാനുള്ള ധൈര്യം നാം കാണിക്കണം. അപ്പോഴാണ് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട വി.കെ. ശ്യാമുരേന്ദ്രൻ എപ്പോഴും പറഞ്ഞു വരുന്നതുപോലെ വളരെയേറെ ദൂരെയുള്ള നമ്മളുമായിട്ട് യാതൊരു സാംസ്കാരികമായ ബന്ധമോ ഭാഷാപരമായ ബന്ധമോ ഒന്നുമില്ലാത്ത സഭകളുമായിട്ടുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത്, ഇവിടെയുള്ള നമ്മുടെ സഹോദരി സഭകളുമായിട്ട് സ്നേഹബന്ധത്തിലേക്കും യഥാർത്ഥമായ സംസർഗത്തിലേക്കും വരിക എന്നുള്ളതാണ്. അത് റാഡിക്കൽ സ്റ്റേറ്റ്മെന്റാണ്. പക്ഷെ എന്റെ കുറേ സംഗതിയുണ്ട്. ഞാൻ ആ റാഡിക്കൽ സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വടഞ്ഞൽ സിനിമയുടെ കൃതികൾ വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ദയവായി അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ അന്ത്യശാസനമാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതേ അപ്പോൾ പറയുള്ളൂ, ഒരേ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവുമെങ്കിലും നമ്മുടെ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയിട്ടുള്ള സഹോദര സമുദായങ്ങളുമായി യോജിപ്പുണ്ടാക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അഗാധതയിൽ വളരെ കാലമായി വേരൂന്നിയിരുന്ന ആഗ്രഹം സഫലമാക്കാനായി സർവപ്രകാരണയും നിങ്ങൾ പരിശ്രമിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആചാര്യവും അപ്പോസ്തോലികവും പൗരസ്യവുമായ നമ്മുടെ സഭയുടെ ദർശനം ഈ കൊച്ചു സഭയിൽ മാത്രം ഒതുക്കി നിർത്താനുള്ളത്. ഇന്ത്യയിൽ കേരളത്തിൽ മാർത്തോമാ ശ്രീഹായുടെ നാമം വഹിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും ഈ വലിയ ദർശനത്തിന്റെ കാഴ്ചപ്പാടിൽ കൊണ്ടുവന്ന് ഈ വലിയ അയൽവാസക്കാരെ ചിത്രത്തിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മുടെ മെസ്സിയാനിക് ലൊക്കേഷൻ, അവിടെയാണ് പരിശുദ്ധ ഗോവാചീവൻ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ സഭയുടെ അതുല്യമായ മേന്മയും ഉത്തരവാദിത്വവും ചുമതലയും നാം കാണേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പരിശുദ്ധന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.